പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് മഹാജ്ഞാനിയായ സോളമൻ രാജാവിൻ്റെ ജീവിതം, ഭരണം, ചെയ്തികൾ, നേട്ടങ്ങൾ, കോട്ടങ്ങൾ ഇതൊക്കെയാണ്. രക്ഷാചരിത്രത്തിലെ ഒരു പ്രത്യേക നിർണായക ഘട്ടത്തിലാണ് സോളമൻ നിൽക്കുന്നത്. ദാവീദിൻ്റെ വിശുദ്ധനും കർത്താവിന് പ്രീതികരനുമായി ജീവിച്ച മഹാരാജാവായ ദാവീദിൻ്റെ മകനാണ് സോളമൻ. സോളമൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ച് ദീർഘമായി ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1 ഒന്നു മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, ദിനവൃത്താന്തം 2 ഒന്നു മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ, ഇത്രയും ഭാഗം സോളമനെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്നതാണ്. ഇനി ബൈബിളിലെ 4 സോളമന്റെ പേരിൽ ആണ് അറിയപ്പെടുന്നത്. സോളമനാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവെന്ന് ആരോപിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ജ്ഞാനം, ഉത്തമഗീതം, ഈ 4 സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ജ്ഞാനം, ഉത്തമഗീതം, ഈ 4 സോളമൻ രചിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവയുടെ ഗ്രന്ഥകർത്താക്കന്മാർ വേറെ ആണെന്ന് ഇന്ന് ബൈബിൾ പഠിതാക്കൾ വളരെ കൃത്യമായ പഠനത്തിന് ശേഷം, ഗവേഷണത്തിന് ശേഷം തെളിയിച്ചിട്ടുണ്ടെങ്കിലും, ജ്ഞാനിയായ സോളമനാണ് ഇവയെല്ലാം നിർമ്മിച്ചതെന്ന് പരമ്പരാഗതമായി യഹൂദർ വിശ്വസിച്ചു പോന്നു. വലിയ ജ്ഞാനിയായിട്ടാണ് സോളമൻ അറിയപ്പെടുന്നത്. സോളമൻ എന്ന വാക്ക് ശിലോമോ എന്നാണ് ഹെബ്രായ ഭാഷയിൽ, ശാലോം എന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ വരവ്. സമാധാനം, സമാധാനം സ്ഥാപിക്കുന്നവൻ, സമാധാനത്തിന് പുത്രൻ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ സോളമന്റെ ഭരണകാലം ഇസ്രായേലിൽ ഏറ്റവും അധികം സമാധാനം അനുഭവിച്ചൊരു കാലഘട്ടമായിരുന്നു. വലിയ ജ്ഞാനിയായ സോളമൻ, ശക്തനായ സോളമൻ, ഇസ്രായേൽ രാജ്യത്തെ അതിൻ്റെ പ്രതാപത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് എത്തിച്ചത് സോളമനാണ്. സോളമൻ ദാവീദ് പിടിച്ചെടുത്ത രാജ്യങ്ങൾ മുഴുവനും സ്വന്തമായി സൂക്ഷിച്ചു. ദാവീദ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത വ്യക്തിയാണ്. നിലനിൽപ്പിനു വേണ്ടി യുദ്ധം ചെയ്തു, സാമ്രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, വിസ്തൃതമാക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തു. പക്ഷേ സോളമന് ഒരു യുദ്ധം പോലും ചെയ്യേണ്ടി വന്നില്ല. ശക്തനായ പിതാവ് നേടിയെടുത്തിയ സാമ്രാജ്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നിലനിർത്തുകയാണ് സോളമൻ ചെയ്തത്. അതിനാൽ തന്നെ സോളമൻ വലിയ ജ്ഞാനിയായി അറിയപ്പെടുന്നു. അനേകം അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചുറ്റുപാടുമുള്ള ജനതകളുമായി സന്ധി ചെയ്യാൻ കെൽപ്പുള്ള, കഴിവുള്ള, ശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു സോളമൻ. ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി സോളമൻ അറിയപ്പെടുന്നു. സോളമനെക്കുറിച്ച് ബൈബിളിൽ പലയിടത്തും പരാമർശമുണ്ട്. യേശു തന്നെ 2 സോളമനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ചാണെന്ന് ലൂക്കാ എഴുതിയ സുവിശേഷം 11:31 വാക്യത്തിൽ. സോളമന്റെ ജ്ഞാനം കേൾക്കാനായിട്ട് ഷേബാരാജ്ഞി വന്നതിനെക്കുറിച്ച് പറയും. പക്ഷേ ഇതാ, ഇവിടെ സോളമനേക്കാൾ വലിയവൻ, യേശു സോളമനേക്കാളും വലിയ ജ്ഞാനിയാണെന്ന് സുവിശേഷത്തിൽ പ്രബോധിപ്പിക്കുകയാണ്. സോളമൻ വലിയ ജ്ഞാനി മാത്രമായിരുന്നില്ല, മഹാനായിരുന്നു, മഹത്വമുണ്ടായിരുന്നു. പക്ഷേ സോളമൻ തൻ്റെ സർവമഹത്വത്തിലും ഈ വയലിലെ ലില്ലികളിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് വീണ്ടും പറയും. സോളമന്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ലൂക്കാ എഴുതി സുവിശേഷം 12:27 വാക്യം. സോളമൻ മഹാജ്ഞാനിയായിരുന്നു. 1000 സുഭാഷിതങ്ങൾ, ഗീതങ്ങൾ രചിച്ചവനാണ് സോളമൻ. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കുറിച്ചും അവൻ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ബൈബിൾ പറയും. അപ്പോൾ വലിയ ജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു സോളമൻ. അപ്പോഴേ ഈ സോളമൻ്റെ യുദ്ധം അല്പമൊന്ന് അടുത്ത് പരിശോധിക്കുന്നതാണ്. കാരണം സോളമൻ്റെ കാലത്ത് ഇസ്രായേലിത്തവൻ്റെ ഉച്ചകോടിയിലെത്തി സോളമൻ്റെ മരണത്തോടുകൂടി രാജ്യം രണ്ടായി പിളർന്ന് തകർന്നു പോവുകയാണ്. അപ്പോഴെന്താണ് ഈ പിളർച്ചയുടെ കാരണം, തകർച്ചയുടെ കാരണമെന്നൊക്കെ സോളമൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സോളമൻ്റെ ജീവിതം പ്രതിപാദിക്കുന്ന ബൈബിൾ ഭാഗം, പ്രത്യേകിച്ചും രാജാക്കന്മാരുടെ 1:1 to 11 വരെയുള്ള അധ്യായങ്ങൾ, അതിൽ 1 and 2 സോളമൻ എപ്രകാരമാണ് രാജാവായത് എന്ന് വിവരിക്കും. സിംഹാസനാരോഹണം, കിരീടധാരണം എന്നൊക്കെ വിളിക്കാം. എപ്രകാരം സോളമൻ അധികാരത്തിൽ വരുന്നു. 3, 4 സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. മഹാനായ സോളമൻ, അദ്ദേഹത്തിൻ്റെ വലിയ ജ്ഞാനം. 5 to 8 വരെയുള്ള അധ്യായങ്ങളിൽ സോളമന്റെ ഏറ്റവും വലിയ കൃത്യമായ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദേവാലയവും കൊട്ടാരങ്ങളും, അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത പണികൾ, ദേവാലയ നിർമ്മാണത്തോട് അനുബന്ധിച്ചുണ്ടായ സംഭവങ്ങൾ, ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ സോളമൻ നടത്തിയ പ്രാർത്ഥന, ഇതൊക്കെയാണ് 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ സോളമന്റെ വിജയങ്ങളെക്കുറിച്ച്, സോളമൻ ദൈവം നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച്, സോളമന്റെ കീർത്തി എപ്രകാരം മറ്റു രാജ്യങ്ങളിലേക്ക് പ്രചരിച്ചു എന്നതിനെക്കുറിച്ച് പറയും. അവസാനം 11-ാമത്തെ അധ്യായത്തിൽ സോളമന്റെ അധഃപതനത്തെക്കുറിച്ച്, വീഴ്ചയെക്കുറിച്ച്. ഇനി സോളമന്റെ കിരീടധാരണം, സോളമൻ എപ്രകാരമാണ് രാജാവായത് എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങൾ വിവരിക്കുന്നുണ്ട്. ശ്രദ്ധേയമായ ചില കാര്യങ്ങളിവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു സാവൂലിനെ രാജാവാക്കിയത് ദൈവമാണ്. അത് സുദീർഘമായൊരു പ്രക്രിയയ്ക്ക് ശേഷമാണ് സാവൂൽ രാജാവായത്. രാജാവിനെ വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ദൈവം ഒരടയാളം കൊടുത്ത് സാമൂവലിന്റെ അടുക്കിലേക്ക് സാവൂലിനെ അയച്ചു. ഒരടയാളം സാമൂവലിന് ലഭിച്ചു. ആ അടയാളം അനുസരിച്ച് സാമൂവലിന് മനസ്സിലായി സാവൂലാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്. അങ്ങനെ സാമൂവൽ സാവൂലിനെ അഭിഷേകം ചെയ്തു. അതിനുശേഷം ജനം സാവൂളിനെ നറുക്കെടുത്ത് തിരഞ്ഞെടുത്തു. സാവൂൾ തന്റെ കഴിവ് പ്രകടിപ്പിച്ചു, ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്. അവസാനം ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ രാജാവായി വാഴിച്ചു, സ്വീകരിച്ചു, അംഗീകരിച്ചു. ഇങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുകയും പ്രവാചകൻ അഭിഷേകം ചെയ്യുകയും സ്വന്തം കഴിവ് രാജാവ് തെളിയിക്കുകയും ജനം സ്വീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോഴാണ് സാവൂൾ രാജാവായത്. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ദാവീദിനും സംഭവിച്ചത്. പക്ഷേ ദാവീദിൻ്റെ മകനെ രാജാവാക്കുന്നത് അണിയറയിൽ അന്തപുരത്തിൽ നടക്കുന്ന ഉപജാപങ്ങളിലൂടെയാണ്. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു സോളമൻ രാജാവാകണമെന്ന്, അത് പ്രവചനമുണ്ട്. പക്ഷേ രാജാവായ വിധം വളരെ ശ്രദ്ധേയമാണ്. സോളമൻ എപ്രകാരമാണ് കിരീടം ധരിക്കുന്നത് 1-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അദോനിയ ആണ് അവശേഷിക്കുന്ന മക്കളിൽ മൂത്തവൻ. രാജാവ് വൃദ്ധനായി, രാജഭരണത്തിൽ ശ്രദ്ധയില്ലാതായി, കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത സാഹചര്യത്തിലെത്തി. ഈ ചുറ്റുപാടിൽ അദോനിയ സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നു. സ്വയം രാജാവായി അദോനിയ പ്രഖ്യാപിക്കുന്നു മനസ്സിലാക്കിയ നാഥാൻ പ്രവാചകൻ ബത്ഷേബയെ സമീപിച്ച് സോളമനെ രാജാവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അദോനിയ രാജാവായി ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അവിടെ ബോധ്യപ്പെടുത്തുന്നു. ബത്ഷേബ രാജാവിൻ്റെ അടുത്ത് ഇന്ന് കാര്യങ്ങൾ സമർപ്പിച്ചു. നാഥാൻ കൂടുതൽ ഉപദേശങ്ങൾ നൽകി. അവസാനം നാഥാൻ്റെ ഉപദേശം സ്വീകരിച്ച് ദാവീദ് സോളമനെ രാജാവായി വാഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പുരോഹിതനും പ്രവാചകനും കൂട്ടുചേർന്ന് സോളമനെ രാജാവായി വാഴിച്ചു. രാജാവിൻ്റെ കഴുതപ്പുറത്ത് സോളമൻ എഴുന്നള്ളിച്ചു. ഇനി അങ്ങോട്ട് സോളമൻ രാജാവായി വാഴുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. ദൈവത്തിൻ്റെ പദ്ധതിയാണ് സോളമൻ രാജാവാകേണ്ടത് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതേസമയം ആ പദ്ധതി നടപ്പിലാക്കുന്ന വിധം അതികഠിനവും ക്രൂരവും ലോകത്തിൻ്റെതായ മാനങ്ങൾക്ക് മാത്രം യോജിച്ചതുമാണ്. രാജാവായ ഉടനെ സോളമൻ ചെയ്യുന്നത് തൻ്റെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ ദാവീദ് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. വിശുദ്ധനായ ദാവീദ് തൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ചില പ്രതികാര നടപടികൾ നടപ്പിലാക്കാൻ സോളമനോട് ആവശ്യപ്പെടുകയാണ്. ഇതിന് മുഖ്യമായൊരു കാരണം, സോളമന്റെ ഭരണം നിലനിൽക്കണം, രാജ്യം സുരക്ഷിതമായിരിക്കണം, അതിനാൽ ശത്രുക്കൾ ഉന്മൂലനം ചെയ്യപ്പെടണം. യോവാബിനെയാണ് ആദ്യമേ ഉന്മൂലനം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. ദാവീദിൻ്റെ യുദ്ധങ്ങളിലെല്ലാം ഉറച്ചു നിന്നവനാണ് യോവാബ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ദാവീദിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പെരുമാറിയിട്ടുണ്ട്. അബ്നേറിനെ വധിക്കുകയും അബ്സലോമിനെ കൊല്ലുകയും ഒക്കെ ചെയ്തത് യോവാബാണ്. യോവാബ് തന്നെക്കാളും ശക്തനാണ്. യോവാബിൻ്റെ സഹായം കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, ഭരിക്കാൻ സാധിക്കുകയില്ല എന്നറിയാമായിരുന്ന ദാവീദ് യോവാബിനെതിരെ തിരിയാൻ തയ്യാറായില്ല. പക്ഷേ തൻ്റെ മരണത്തിന് ശേഷം ബുദ്ധിമാനായ മകൻ അത് ചെയ്യണം എന്ന് തീരുമാനിച്ചു. കൗശലപൂർവ്വം സോളമൻ നടപ്പിലാക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ദൈവിക പദ്ധതിയിലൂടെ കടന്നു വന്ന ഈ രാജ്യം തികച്ചും മാനുഷികമായ എല്ലാ ബലഹീനതകളും ഉൾക്കൊള്ളുന്നതായി തീരുന്നു. മറ്റ് ഏത് രാജവംശത്തെയും പോലെ, മറ്റേത് രാജഭരണത്തെയും പോലെ ആയിത്തീരുന്നു സോളമൻ്റെയും ഭരണം. ഇപ്പോഴ് ദൈവികതയിൽ നിന്ന് മാനുഷികതയിലേക്ക്, ലൗകികതയിലേക്ക് അധപ്പതിക്കുന്ന ചിത്രം തുടക്കത്തിലേ നമ്മൾ കാണുകയായി. പക്ഷേ ഇതുകൊണ്ടൊന്നും അധപ്പതനമായിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. 3-4 അധ്യായങ്ങളിൽ സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുക: സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു. വലിയ മഹത്വത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇത് കാണുക. അടിമകളായിരുന്നവർ ഏതാണ്ട് 300 മുമ്പ് ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്നവർ ഇന്ന് ഈജിപ്തിൻ്റെ അധിപനായ ഫറവോയുടെ ജാമാതാവായി തീരാൻ, ഫറവോയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രം വളർന്നു കഴിഞ്ഞു, ഉയർന്നു കഴിഞ്ഞു. ഇസ്രായേൽ ഈജിപ്ത് പോലെ ഒരു സാമ്രാജ്യമായി തീർന്നു. ഇതാണ് ചുരുക്കം. സോളമന്റെ കാലത്ത് ഇസ്രായേൽ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലെത്തി എന്ന് സൂചിപ്പിക്കുക ഇതൊരു അഭിമാനമായി തോന്നാം. തീർച്ചയായിട്ടും സാമ്രാജ്യമായി ഉയർന്നു, അടിമകളുടെ ഹീനതയിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് ഉയർന്ന് ഉയർത്തെഴുന്നേറ്റ് വലിയൊരു ശക്തിയായി മാറി, മഹത്വം ലഭിച്ചു. അത് നല്ല കാര്യമാണ്. പക്ഷേ കുറെ കഴിയുമ്പോൾ കാണും ഇത് അത്ര തന്നെ നല്ല കാര്യമല്ലായിരുന്നുവെന്ന്. സോളമന്റെ ഭരണത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ, പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനമാണ്. എങ്ങനെയാണ് സോളമൻ ഇത്ര വലിയ ജ്ഞാനിയായി തീർന്നത്? അന്ന് ജീവിച്ചിരുന്ന എല്ലാ ജ്ഞാനികളെക്കാളും മധ്യപൗരസ്ത്യ ദേശം പൊതുവെ ജ്ഞാനികളുടെ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുക. ആ ജ്ഞാനികളെക്കാളെല്ലാം വലിയവനായി സോളമൻ. എങ്ങനെയാണ് ജ്ഞാനം കിട്ടിയത്? അത് 3-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോളമൻ ഒരിക്കൽ ബലിയർപ്പിക്കാൻ പൂജാഗിരിയായ ഗിബിയോനിലേക്ക് പോയി. അവിടെ ബലിയർപ്പിച്ചു കഴിഞ്ഞു. അന്ന് രാത്രി ദൈവം അവന് പ്രത്യക്ഷനായി. അവന് പ്രത്യക്ഷനായിട്ട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? ഞാൻ നിന്നിൽ സംപ്രീതനാണ്, നീ എന്തു ചോദിച്ചാലും ഞാൻ തരാം. അതിന് സോളമൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, അധ്യായം 3 വാക്യങ്ങൾ 7 മുതൽ 9 വരെ. എൻ്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്തൊരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചെറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജനത്തെ ഭരിക്കാൻ ആവശ്യമായ വിവേകം നൽകണം. വിവേകം എന്ന് ഇവിടെ വിവർത്തനം ചെയ്യുന്ന ഹീബ്രു പദത്തിൻ്റെ വാച്യാർത്ഥം ശ്രവിക്കുന്ന ഹൃദയം എന്നാണ്. അപ്പോൾ സോളമൻ ആവശ്യപ്പെടുന്നത് ഹൃദയം കൊണ്ട് ശ്രവിക്കാനുള്ള ഒരു കഴിവ്. മനോഹരമായ ഒരു യാചനയാണ്. ഹൃദയം കൊണ്ട് ശ്രവിക്കുമ്പോൾ മാത്രമേ മറ്റു വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധി കൊണ്ട് അപഗ്രഥിച്ച് യുക്തിയുടെ മൂശയിൽ വിശകലനം ചെയ്തെടുക്കുമ്പോൾ പലപ്പോഴും വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ശാസ്ത്രീയമായ വിശകലനം നടത്താം, പക്ഷേ വ്യക്തി ബന്ധങ്ങളിൽ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എന്താണ്, ആവശ്യകതകൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ്, ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഹൃദയം വേണം. അങ്ങനെ ഓരോ വ്യക്തിയെയും പ്രത്യേകം പ്രത്യേകം അറിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ആവശ്യമായ ആ വിവേകം, ഹൃദയം, അതാണ് ഒരു ഭരണകർത്താവുണ്ടായിരിക്കേണ്ടത്. മനോഹരമായ പ്രാർത്ഥന. ദൈവം അതിൽ സംപ്രീതനായി. സോളമന്റെ അപേക്ഷ കർത്താവ് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിരിക്കുകയില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അങ്ങനെ സോളമന്റെ ജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേക ദാനമായിരുന്നു. എപ്രകാരമാണ് സോളമൻ ഈ ജ്ഞാനം ഉപയോഗിച്ചത്? വളരെ ക്രിയാത്മകമായി നല്ല രീതിയിൽ സോളമൻ ജ്ഞാനം ഉപയോഗിച്ചതായിട്ട് കാണും. ചിലപ്പോഴൊക്കെ അത്ര തന്നെ നല്ലതല്ലാത്ത രീതിയിലും. സോളമന്റെ ജ്ഞാനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നീതിന്യായ നിർവഹണത്തിൽ അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾ. അത് 3-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന കഥയാണ്. രണ്ടുപേർക്കും തുല്യപ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ മുറിയിലാണ്, ഒരുമിച്ചാണ് കിടന്നിരുന്നത്. ഉറക്കത്തിൽ ഒരുവൾ തൻ്റെ കുഞ്ഞിൻ്റെ മീതെ കയറി കിടക്കുകയും ആ കുഞ്ഞു മരിച്ചു പോവുകയും ചെയ്തു. കുഞ്ഞു മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ആ തള്ള മരിച്ച കുഞ്ഞിനെ അടുത്ത സ്ത്രീയുടെ അടുക്കൽ കിടത്തിയിട്ട് അവളുടെ ജീവനുള്ള കുഞ്ഞിനെ തൻ്റെ അടുക്കൽ എടുത്തു കിടത്തി. ഇതാണ് ആരോപണം. എന്നിട്ട് രണ്ടുപേരും പറഞ്ഞു, മരിച്ച കുഞ്ഞ് നിൻ്റേതാണ്, ജീവിച്ചിരിക്കുന്ന എൻ്റേതാണ്. അല്ല, എൻ്റെ കുഞ്ഞാണ് ജീവിച്ചിരിക്കുന്നത്, നിൻ്റേതാണ് മരിച്ചത്. തെളിയിക്കാൻ യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിലാണ് സോളമൻ തൻ്റെ ജ്ഞാനം പ്രകടമാക്കുക. പടയാളിയെ വിളിച്ചു. ആ കുഞ്ഞിനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ കഷ്ണം ഓരോരുത്തർക്കും കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതിന് തള്ള കൊടുക്കുന്ന മറുപടി 3-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഉടനെ ജീവനുള്ള ശിശുവിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നേറി പറഞ്ഞു, യജമാനനെ, കുട്ടിയെ കൊല്ലരുത്, അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക. എന്നാൽ മറ്റവൾ പറഞ്ഞു, കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അവനെ വിഭജിക്കുക. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക, ശിശുവിനെ കൊല്ലേണ്ടതില്ല, അവളാണ് അതിൻ്റെ അമ്മ. അപ്പോൾ മനുഷ്യരുടെ ഹൃദയം മനസ്സിലാക്കാൻ കഴിവുള്ള അഗാധമായ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു സോളമൻ. സോളമന്റെ ജ്ഞാനം ഇപ്രകാരമുള്ള ഹൃദയജ്ഞാനത്തിലൂടെ മാത്രമല്ല പ്രകടമായത്, അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തിലും ഈ ജ്ഞാനം പ്രകടമാവുന്നുണ്ട്. 4-ാം അധ്യായം എപ്രകാരമാണ് സോളമൻ തൻ്റെ രാജ്യത്തെ ഭരിച്ചിരുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ഇവിടെ പ്രത്യേക ശ്രദ്ധേയമായൊരു കാര്യം, 12 ഗോത്രങ്ങളായി തിരിഞ്ഞ് ജീവിച്ചിരുന്ന ഇസ്രായേൽ സമൂഹം സോളമന്റെ ഭരണത്തിന് കീഴിൽ 12 പ്രവിശ്യകളായി തീർന്നു. ഭരണ സൗകര്യാർത്ഥം സോളമൻ രാജ്യത്തെ 12 പ്രവിശ്യകളായി, ആ പ്രവിശ്യകളാക്കി അവയ്ക്ക് ഭരണാധികാരികൾ നിശ്ചയിച്ചു. ആ ഭരണാധികാരികളുടെ പട്ടിക 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല തസ്തികളുടെയും കൂടെ പറയുന്ന ഒന്ന്, അടിമകളുടെ മേൽനോട്ടം അബ്ദായിയുടെ പുത്രന് ആയ അദോനിറാമിനായിരുന്നു. ഇവിടെ കാര്യ വിചാരിപ്പുകാരനുണ്ട്, എഴുത്തുകാരനുണ്ട്, അടിമകളുടെ മേൽനോട്ടക്കാരനുമുണ്ട്. ഇതെന്നുള്ള സൂചന സോളമന്റെ കാലത്ത് ഇസ്രായേലിൽ അടിമവേല നിലവിൽ വന്നു എന്നാണ്. അതിനെക്കുറിച്ച് പിന്നീട്, അതിൻ്റെ ജീവിതകാലം മുഴുവൻ ജനം അവരെ കാഴ്ച സമർപ്പിച്ചു എന്ന് 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കാണും. സന്തോഷമുണ്ടായി, സമൃദ്ധിയുണ്ടായി, ജനങ്ങൾക്ക് സമ്പത്തുണ്ടായി, പക്ഷേ അവർക്ക് പലതും നഷ്ടപ്പെടുകയും ചെയ്തു. സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കാനായി 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ കാണും, അവൻ 3000 സുഭാഷിതങ്ങളും 1500 ഗീതങ്ങളും രചിച്ചു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. അങ്ങനെ എല്ലാ ശാസ്ത്രശാഖകളിലും നൈപുണ്യമുള്ളവനായിരുന്നു സോളമൻ. 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ സോളമന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവാലയമാണ്. ദൈവത്തിനു വേണ്ടി ഒരു ആലയം നിർമ്മിക്കാൻ ദാവീദ് ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. നിന്റെ മകനായിരിക്കും അത് നിർമ്മിക്കുക എന്ന് ദാവീദിനോട് കർത്താവ് പറഞ്ഞിരുന്നു. ആ മകൻ അതിമനോഹരമായ ഒരു ആലയം നിർമ്മിച്ചു. ദൈവത്തിനു വേണ്ടി വളരെ അധികം വിലപിടിപ്പുള്ള വലിയ മനോഹരമായ ദേവാലയം, ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കാവശ്യമായ സകല സജ്ജീകരണങ്ങൾ, ഇവയെല്ലാം നിർമ്മിച്ച ശേഷം സോളമൻ മനോഹരമായി പ്രാർത്ഥിച്ചു. തന്നെയും ജനങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദേവാലയം പ്രതിഷ്ഠിച്ചു. ആ ദേവാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വലിയ ബലിയർപ്പണങ്ങൾ നടന്നു. 8-ാം അധ്യായം 62-63 വാക്യങ്ങൾ, രാജാവും ജനവും കർത്താവിന് മുമ്പിൽ ബലിയർപ്പിച്ചു. സോളമൻ 22,000 കാളയെയും 120,000 ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു. അങ്ങനെ രാജ്യവും ഇസ്രായേൽ ജനവും കർത്താവിൻ്റെ ആലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി. അങ്ങനെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു, എല്ലാം നിറവേറി ഭംഗിയായി. ഈ സാഹചര്യത്തിലാണ് സോളമന് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. 2-ാമത്തെ വാഗ്ദാനം, ഗിബിയോനിൽ വെച്ച് ആദ്യം പ്രത്യക്ഷപ്പെട്ടു, ജ്ഞാനം നൽകാമെന്ന് പറഞ്ഞു. ഇവിടെ സോളമന് കൊടുക്കുന്നത് കർത്താവ് 2-ാമതൊരു വാഗ്ദാനമാണ്. 9-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ വാഗ്ദാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം, നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോവുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ദൈവം വാഗ്ദാനം നൽകി. ഇങ്ങനെ എല്ലാ തരത്തിലും വിജയിച്ച് സമൃദ്ധിയിലേക്ക് ജനത്തെ നയിച്ച വലിയ ജ്ഞാനിയായ സോളമൻ. ആ സോളമന്റെ വിജയങ്ങളെക്കുറിച്ച് 9-10 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യാപാര ശൃംഖലയുണ്ടായിരുന്നു. കടൽ വ്യാപാരം വഴി, കാരവൻ സംഘങ്ങൾ വഴി കരയിലൂടെ വലിയ വ്യാപാരങ്ങൾ നടന്നു. വലിയ സമ്പത്ത് ഇസ്രായേലിലേക്ക് ഒഴുകി. 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, കടലിൽ ഹീരാമിന്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താർഷീഷിലെ കപ്പലുകളും ഉണ്ടായിരുന്നു. അവ 3 വർഷത്തിലൊരിക്കൽ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങുകൾ, മയിലുകൾ എന്നിവ കൊണ്ടുവരിക പതിവായിരുന്നു. അങ്ങനെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. സോളമന്റെ കപ്പലുകൾ കേരളത്തിന്റെ തീരപ്രദേശത്ത് പോലും വന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അദ്ദേഹം വലിയ യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കി വെച്ചു. 10-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു. തൻ്റെ 1400 രഥങ്ങൾക്കും 12,000 കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറൂസലമിലും താവളം നൽകി. അങ്ങനെ എല്ലാ തരത്തിലും സമൃദ്ധിയുടെ മധ്യത്തിൽ വസിക്കുന്ന സോളമൻ. പക്ഷേ സോളമന് പാളിച്ചകൾ ധാരാളമുണ്ടായി. സോളമന്റെ പതനത്തെക്കുറിച്ച് 11-ാമത്തെ അധ്യായത്തിൽ ദീർഘമായി വിവരിക്കുന്നുണ്ട്. സോളമൻ കർത്താവിന് മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു എന്ന് പറയും. എന്താണ് ഈ അനിഷ്ടം പ്രവർത്തിച്ചത്? ആദ്യമേ ചെയ്തത് വിഗ്രഹാരാധനയിലേക്ക് നീങ്ങുകയും വിഗ്രഹാരാധന നാട്ടിൽ നടപ്പാക്കുകയും ചെയ്തതാണ്. അതിന് കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ബഹുഭാര്യാത്വം, പ്രത്യേകിച്ചും വിജാതീയ സ്ത്രീകളുമായുള്ള ബന്ധമാണ്. സോളമന്റെ അധപതനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബഹുഭാര്യാത്വം വർദ്ധിച്ചിരുന്നു. 11-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് കാണുക. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളും മൊവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. അവന് രാജ്ഞി സ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. ഭാര്യമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഭർത്താവിൻ്റെ ശക്തിയുടെ, സമ്പത്തിൻ്റെ, പ്രതാപത്തിൻ്റെയൊക്കെ അടയാളമായി അന്ന് കരുതപ്പെട്ടിരുന്നു. ഇന്നും ചില മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്രകാരം ചിന്താഗതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രമാത്രം ഭാര്യമാരുണ്ടായിരുന്നു സൗളൻ എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമായി കണക്കാക്കാം. പക്ഷേ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വലിയ ബാധകമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ മരണം വരെ നിലനിൽക്കുന്ന അഭേദ്യമായ ബന്ധമാണ് വിവാഹമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ഉം 2-ഉം അധ്യായങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവനിയമത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് സോളമൻ ബഹുഭാര്യാത്വത്തിൽ ഏർപ്പെടുക. അത് തന്നെയുമല്ല, അനേകം വിദേശീയ വനിതകളെ പ്രേമിക്കുക വഴി അവരുടെ ആരാധനകളിലേക്ക്, അവരുടെ ജീവിത ശൈലികളിലേക്ക് സോളമൻ തിരിയുകയും സോളമൻ കർത്താവ് ആലയം പണിതോടൊപ്പം മറ്റനേകം ദേവന്മാർക്ക് ആലയങ്ങൾ പണിയുകയും ചെയ്തു. വിഗ്രഹാരാധനയിലേക്ക് വഴുതി നീങ്ങിയ സോളമൻ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. സോളമൻ വലിയ പ്രതാപവാനായി തീർന്നെങ്കിലും ആ പ്രതാപത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നത് നാട്ടിലെ ജനങ്ങളാണ്. നാട്ടിൽ സമ്പത്ത് കുന്നുകൂടിയപ്പോഴും അടിമകളുടെ എണ്ണവും അടിമകളുടെ ദീനരോദനവും വർദ്ധിച്ചു വരികയായിരുന്നു. സോളമന്റെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവൻ അടിമകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയും. 5-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. സോളമൻ രാജാവ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തു നിന്നും അടിമവേലയ്ക്ക് ആളുകളെ എടുത്തു. 30,000 പേരാണ് ഇങ്ങനെ എടുക്കപ്പെട്ടത്. 15-16 വാക്യങ്ങൾ. ചുമടെടുക്കാൻ 70,000ഉം മലയിൽ കല്ലുവെട്ടാൻ 80,000ഉം ആളുകളുണ്ടായിരുന്നു. ജോലിക്കാരൻ മേൽനോട്ടം വഹിച്ചിരുന്ന 3,300 ആളുകൾക്ക് പുറമേ ആയിരുന്നു ഇവർ. ഇപ്പോഴ് ജനങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ കഴിയുന്ന ഒരു വിഭാഗം, ഒരു ചെറിയ വിഭാഗം, അതോടൊപ്പം അടിമത്തത്തിലേക്ക് നീങ്ങുന്ന ഒരു വലിയ ഭൂരിഭാഗം. സോളമന്റെ കാലത്ത് സമൃദ്ധിയുണ്ടായി. പക്ഷേ ആ സമൃദ്ധി ചുരുക്കം പേർക്ക് മാത്രമേ ആസ്വദിക്കാൻ സാധിച്ചുള്ളൂ. സോളമൻ ജ്ഞാനിയായിരുന്നു. ആ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിലും യുദ്ധസന്നാഹങ്ങളിലും വ്യാപാരത്തിലുമൊക്കെ പ്രകടമായെങ്കിലും ആ ജ്ഞാനം ലൗകികമായ ജ്ഞാനമായിരുന്നു. തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു. എന്തിനു വേണ്ടി താൻ രാജാവായി എന്ന കാര്യം സോളമൻ മറന്നു. രാജ്യവും ജനങ്ങളും സമ്പത്തും മുഴുവൻ തനിക്ക് വേണ്ടിയുള്ളതാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ജനത്തിൻ്റെ സേവകനാകേണ്ടിയിരുന്ന സോളമൻ ജനത്തിൻ്റെ ചക്രവർത്തിയായി. ജനം മുഴുവനും അവൻ്റെ സേവകന്മാരായി തീർന്നു. 4-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. സോളമന്റെ ഭരണകാലം മുഴുവൻ ജനം അവന് കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ സോളമന്റെ ജീവിതം ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വലിയ മഹത്വത്തിൻ്റെ ജീവിതമാണ്. മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് സോളമൻ, ഇസ്രായേൽ രാജ്യത്വം, ഇസ്രായേൽ ജനം എത്തിച്ചേർന്നതാണ് സോളമന്റെ കാലഘട്ടം. പക്ഷേ ആ മഹത്വം വലിയ വില കൊടുത്ത് നേടിയതായിരുന്നു. ആ മഹത്വം ശാശ്വതമായിരുന്നില്ല, ദൈവിക പദ്ധതിക്ക് ഘടകവിരുദ്ധമായിട്ട് പോയതുമാണ്. വലിയ ജ്ഞാനിയായ സോളമൻ ദൈവത്തിൽ നിന്ന് യാചിച്ചു വാങ്ങിയ ജ്ഞാനം തൻ്റെ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി മാത്രം ചിലവഴിച്ചു. സുഖം എന്ന് കരുതി, സന്തോഷം നൽകുമെന്ന് കരുതി തേടിപ്പോയതെല്ലാം അവൻ നാശത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇതൊരു വലിയ പാഠമാണ്. ലൗകികമായ ജ്ഞാനം, ലൗകികമായ പ്രതാപം, പ്രൗഢി അത് നിലനിൽക്കുകയില്ല. അധികാലത്തേക്ക് അക്രമത്തിലും അനീതിയിലും ആർക്കും തുടരാൻ സാധിക്കുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് നൽകുന്ന രക്ഷയുടെ ചരിത്രം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ ഞങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങ് വലിയ ജ്ഞാനം നൽകി അനുഗ്രഹിച്ച് മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് ഉയർത്തിയ സോളമൻ, ആ സോളമൻ എപ്രകാരം അങ്ങിൽ നിന്നകന്ന് അധപ്പതിച്ചുവെന്ന് ഞങ്ങൾ കണ്ടു. ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ, വിവാഹബന്ധങ്ങൾ തകർച്ചയുണ്ടാകുമ്പോൾ, മറ്റുള്ളവരെ അടിച്ചമർത്തി അവരിൽ നിന്ന് അന്യായമായി സ്വത്ത് സമ്പാദിച്ച് സ്വന്തം മഹത്വം വർദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് ഞങ്ങൾ സോളമന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുന്നു. അവസാനം മിഥ്യ, എല്ലാം മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോളമൻ ജീവിതം അവസാനിപ്പിക്കുക. മായ, മായ, സർവ്വതും മായ എന്ന് പറയുന്ന സോളമന്റെ മനോഭാവം അവസാനമാണത് കണ്ടുതെളിയുക. കർത്താവെ, ഇപ്രകാരം എല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞ് നാശത്തിലേക്ക് പോകുന്ന മാർഗത്തിലൂടെ ജനിക്കാൻ ഞങ്ങൾ തുടർന്നിടയാക്കരുതേ. അങ്ങ് നൽകുന്ന യഥാർത്ഥ ജ്ഞാനം, അങ്ങയെ ഏക സത്യദൈവമായി അറിഞ്ഞ് അങ്ങ് നയിക്കുന്ന മാർഗത്തിലൂടെ ജനിച്ച് അങ്ങ് നൽകുന്ന ശാന്തിയും ശാശ്വതമായ സമാധാനവും പ്രാപിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ.